ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രജ്ന കെ ആസാദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രം 76-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു റിപ്പബ്ലിക് ദിന പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. വികസിത കേരളമില്ലാതെ വികസിത ഭാരതം സാധ്യമാകില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. വയനാട്ടിൽ ആക്രമകാരിയായ കടുവയെ വെടിവെച്ചു കൊല്ലുന്നത് നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. തെരച്ചിലിനിടെ RRT സംഘത്തിലെ ഒരാളെ കടുവ ആക്രമിച്ചു. പ്രശസ്ത ഹൃദയശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ചു. സംവിധായകൻ ഷാഫിയുടെ ഭൌതിക ശരീരം വൈകിട്ട് കൊച്ചി കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കും. ഇന്ത്യൻ വിമൻസ് ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് ഹോപ്സ് FC കോഴിക്കോട്ട് നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രം ഇന്ന് 76-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രധാന ആഘോഷ പരിപാടികൾ. രാവിലെ 10 മണിയോടെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിലെ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്കൊപ്പം കർത്തവ്യ പഥിലെത്തിയ രാഷ്ട്രപതിയെ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ദേശീയ ഗാനത്തിന്റെയും ഗൺ സല്യൂട്ടിന്റെയും പശ്ചാത്തലത്തിൽ ദേശീയ പതാക പാറിപ്പറന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു റിപ്പബ്ലിക് ദിന പരേഡിന്റെ അഭിവാദ്യം ഏറ്റുവാങ്ങി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി ധീരയോദ്ധാക്കൾക്ക് പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് കർത്തവ്യപഥിൽ എത്തിയത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. വർണാഭമായ റിപ്പബ്ലിക് ദിന പരേഡിൽ 160-അംഗ ഇന്തോനേഷ്യൻ മാർച്ചിംഗ് സംഘവും 190-അംഗ ബാൻഡ് സംഘവും പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രവകുപ്പുകളുടെയും 31 നിശ്ചല രൂപങ്ങൾ പരേഡിൽ അണിനിരന്നു. സ്വർണിം ഭാരത് വിരാസിദോർ വികാസ് എന്ന ആശയം പ്രകടമാക്കുന്നതായിരുന്നു നിശ്ചല ദൃശ്യങ്ങൾ. 47 സൈനിക വിമാനങ്ങളുടെ ഫ്ലൈപാസ്റ്റോടെ പരേഡ് സമാപിച്ചു. ജീവിതത്തിന്റെ നാനാതുറകളിൽ നിന്നും തെരഞ്ഞെടുത്ത 10,000-ത്തോളം വിശിഷ്ടാതിഥികളെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് ക്ഷണിച്ചിരുന്നു.
തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമായത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ സംബന്ധിച്ചു. സേനാ വിഭാഗങ്ങളുടെയും NCC, NSS, സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു. വികസിത കേരളമില്ലാതെ വികസിത ഭാരതം സാധ്യമാകില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യപുരോഗതിക്കായി ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു ജില്ലകളിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളെപ്പറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട്.
കൊച്ചിയിൽ മന്ത്രി പി രാജീവും കോഴിക്കോട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. ഭരണഘടന സംരക്ഷിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും സുപ്രധാന ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണെന്ന് മന്ത്രി രാജീവ് പറഞ്ഞു. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന വിശാലമായ മാനവിക മൂല്യങ്ങളിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. കാസർകോട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ, കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരും പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. പരിഭാവനമായ ഭരണഘടന സംരക്ഷിക്കാൻ എല്ലാവർക്കും ചുമതലയുണ്ടെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. പത്തനംതിട്ടയിൽ മന്ത്രി ജെ ചിഞ്ചു റാണി പതാക ഉയർത്തി. 7.5 പതിറ്റാണ്ടുകൾ പിന്നിട്ട ഇന്ത്യൻ റിപ്പബ്ലിക് ഇന്നും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നതിന് അടിത്തറ ലോകോത്തരമായ ഭരണഘടനയാണെന്ന് മന്ത്രി പറഞ്ഞു.
കൊച്ചി ദക്ഷിണ മേഖലാ നാവിക കമാൻഡ് ആസ്ഥാനത്ത് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് INS വെണ്ടുരുത്തിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. സീ കാഡറ്റുകൾ, NCC ഉൾപ്പെടെ 800-ലധികം പേർ പങ്കെടുത്ത പരേഡ് അദ്ദേഹം പരിശോധിച്ചു. റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി ചേതക് ഹെലികോപ്റ്ററുകൾ പങ്കെടുത്ത ഫ്ളൈറ്റ് പാസും സംഘടിപ്പിച്ചിരുന്നു. ലക്ഷദ്വീപിൽ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് സന്ദീപ് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. മറ്റ് 9 ദ്വീപുകളിലും സ്ഥലത്തെ ഡെപ്യൂട്ടി കളക്ടർമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. റിപ്പബ്ലിക് ദിനത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പൌരന്മാരും വോട്ട് ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആവശ്യപ്പെട്ടു. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനും അവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാനും ശ്രമിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പറഞ്ഞു. വയനാട്ടിലെ ആക്രമകാരിയായ കടുവയെ വെടിവെച്ചു കൊല്ലുന്നത് നിയമപരമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് മാത്രമായിരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയ്ക്കുമാണ് പ്രാധാന്യം. അതേസമയം ഇപ്പോഴത്തെ നിയമങ്ങളും കർശനമായി പാലിക്കണമെന്ന് മന്ത്രി കൽപ്പറ്റയിൽ പറഞ്ഞു. കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ വീട് മന്ത്രി സന്ദർശിക്കും. വയനാട് പഞ്ചാരക്കൊലിയിൽ കടുവ തെരച്ചിൽ ദൌത്യത്തിനിടെ RRT സംഘത്തിലെ ഒരാൾക്ക് കടുവ ആക്രമണത്തിൽ പരിക്കേറ്റു. മന്ത്രി AK ശശീന്ദ്രൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. മാനന്തവാടി RRT അംഗം ജയസൂര്യയ്ക്കാണ് പരിക്കേറ്റത്. അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കാട്ടിലെ തെരച്ചിലിനിടെ കടുവ ജയസൂര്യയ്ക്ക് നേരെ ചാടി വീണ് ആക്രമിക്കുകയായിരുന്നു. വയനാട്ടിൽ നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ ഭീതിയിലാണെന്നും സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രിയങ്കാഗാന്ധി MP ആവശ്യപ്പെട്ടു. മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപയുമായി ടെലിഫോൺ സംഭാഷണത്തിലാണ് പ്രിയങ്ക ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ജനുവരിയിൽ മാത്രം 4 മനുഷ്യജീവനുകൾ വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടതായി പ്രിയങ്കാഗാന്ധി കൺസർവേറ്ററെ ഓർമ്മിപ്പിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ചു. അദ്ദേഹം ഇന്നലെ രാത്രി 12 അദ്ദേഹത്തിന്റെ അന്ത്യം. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ KM ചെറിയാനായിരുന്നു. രാജ്യത്തെ ആദ്യ ഹൃദയം മാറ്റിവെക്കലും ഹൃദയവും ശ്വാസകോശവും ഒരേ സമയം മാറ്റിവെക്കലും അദ്ദേഹമാണ് നടത്തിയത്. 1991 രാഷ്ട്രം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിന്റെ വോക്കാഡ് മെഡിക്കൽ എക്സലൻസ് അവാർഡ് എന്നിവയടക്കം നിരവധി പുരസ്കാരങ്ങളും ഡോക്ടർ ചെറിയാന് ലഭിച്ചിട്ടുണ്ട്. ആധുനിക ഹൃദയ ചികിത്സാ മേഖലയ്ക്ക് തീരെ നഷ്ടമാണ് ഡോക്ടർ KM ചെറിയാന്റെ വേർപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി നടത്തിയ ഡോക്ടർ ചെറിയാന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. അന്തരിച്ച പ്രശസ്ത സംവിധായകൻ ഷാഫിയുടെ ഭൌതിക ശരീരം വൈകിട്ട് 4 കൊച്ചി കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കും. ഇടപ്പള്ളിയിലെ വസതിയിലും മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സഹകരണ ബാങ്ക് ഹാളിലും പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു 56-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. മായാവി, കല്യാണരാമൻ, ചട്ടമ്പിനാട് ഉൾപ്പെടെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. സംവിധായകൻ ഷാഫിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ അനേകം ജനപ്രിയ സിനിമകളുടെ സംവിധായകനെയാണ് ഷാഫിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഷാഫിയുടെ നിര്യാണത്തിൽ മന്ത്രി സജി ചെറിയാനും അനുശോചിച്ചു. ആറന്മുള കിടങ്ങന്നൂരിന് സമീപം കുളിക്കുന്നതിനിടെ കനാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 10-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെടുത്തു. കിടങ്ങന്നൂർ നാൽക്കാലിക്കൽ SVGVHSSലെ വിദ്യാർത്ഥികളായ അഭിരാജ് ആർ, അനന്തുനാഥ് എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ വിമൻസ് ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് ഹോപ്സ് FCയെ നേരിടും. വൈകിട്ട് 4 കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻസ് FC മുംബൈ സിറ്റിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. പിണറായി ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ നിരന്തര സമര പോരാട്ടങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് CPIMനെ തറ പറ്റിക്കണമെന്ന് അദ്ദേഹം കാഞ്ഞങ്ങാട്ട് ആവശ്യപ്പെട്ടു. കാസർഗോഡ് DCC സംഘടിപ്പിച്ച KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ സമ്മേളനവും പ്രത്യേക പ്രവർത്തക കൺവെൻഷനും കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KC വേണുഗോപാൽ. KPCCയിൽ നേതൃമാറ്റം വേണമെന്ന അഭിപ്രായമില്ലെന്ന് AICC പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ഹൈക്കമാൻഡാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് അഭിപ്രായപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്തു. 17-കാരിയെ നിരന്തര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ അടൂർ പോലീസ് 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉയർന്ന താപനിലയും അന്തരീക്ഷത്തിലെ ഈർപ്പവും ചൂടും അസ്വസ്ഥതകളും ഉണ്ടാക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന ഗവൺമെന്റിന് നിവേദനം നൽകി. ആശ്വാസ കിരണം സഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നതടക്കം ആവശ്യങ്ങളും ഫെഡറേഷൻ ഉന്നയിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി രാഷ്ട്രഭാഷാവേദി ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്കായി 1 വർഷം നീളുന്ന ഹിന്ദി പരിശീലനം ഇന്ന് ആരംഭിക്കും. എല്ലാ വ്യാഴാഴ്ചകളിലും വൈകിട്ട് 5 മുതൽ 7 മണിവരെയായിരിക്കും ക്ലാസുകൾ. 14 ജില്ലകളിലും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ സ്പോക്കൺ ഹിന്ദി ക്ലാസുകൾ ഉണ്ടായിരിക്കും. കൊല്ലം ചിതറ മാങ്കോട് ഇന്നലെ രാത്രി 3 പേർക്ക് വെട്ടിയിട്ടു. ലോറിയിൽ തടി കയറ്റുന്നതിനിടെ കേബിൾ പൊട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്ന് കരുതുന്നു. അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോഴിക്കോട് ഫറോക്കിൽ +1 വിദ്യാർത്ഥിക്ക് കുത്തേറ്റ സംഭവത്തിൽ സഹപാഠിയുടെ രക്ഷിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സഹപാഠിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ നോട്ടീസ് നൽകി വിട്ടയച്ചു. വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രം 76th റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു റിപ്പബ്ലിക് ദിന പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. വികസിത കേരളമില്ലാതെ വികസിത ഭാരതം സാധ്യമാകില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വയനാട്ടിൽ അക്രമകാരിയായ കടുവയെ വെടിവെച്ച് കൊല്ലുന്നത് നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. തെരച്ചിലിനിടെ RRT സംഘത്തിലെ ഒരാളെ കടുവ ആക്രമിച്ചു. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ കെ എം ചെറിയാൻ അന്തരിച്ചു. സംവിധായകൻ ഷാഫിയുടെ ഭൌതിക ശരീരം വൈകിട്ട് കൊച്ചി കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കും. ഇന്ത്യൻ വിമൻസ് ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് ഹോപ്സ് FC യെ കോഴിക്കോട്ട് നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.